ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം, റിച്ചാർഡ്സ് ഡേവിഡ്, SBS മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
നമസ്കാരം.
കുട്ടികൾക്ക് കമ്പ്യൂട്ടർ കോഡിംഗ് വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ വികസിപ്പിച്ച കമ്പനിയുടെ ഭാഗമാണ് റിച്ചാർഡ്സ്. അതിന് തന്നെ ഇത് ഏത് രീതിയിലുള്ള ഒരു കോഡിംഗ് ആണ് ചെയ്യാൻ സാധിക്കുന്നത്? കുട്ടികൾക്ക് കോഡിംഗ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ലല്ലോ. കാരണം കോഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. എങ്ങനെയാണത് കുട്ടികൾക്ക് വരെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ലഭ്യമാകുന്നത്?
ഓക്കെ, ഞാൻ ഈസി സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മള് സൗത്ത് ഓസ്ട്രേലിയത്തെ ഒരു കമ്പനി, ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനി ഡിസൈൻ ചെയ്തത്. അവര് ഇതെന്ന് പറയുന്നത് ഗ്രാഫിക്കൽ ഇന്റർഫേസ് ആണ്. ഗ്രാഫിക്കൽ ഇന്റർഫേസ് ചെയ്യാൻ ഒരു പിക് കൺട്രോളർ, അതായത് മൈക്രോ കൺട്രോളർ, ഒരു അസംബ്ലി ലാംഗ്വേജിലേക്ക് മാറ്റാവുന്ന ഒരു ഗ്രാഫിക്കൽ ഇന്റർഫേസ് ആണ്. അതായത് ഒരു ഫ്ലോ ചാർട്ട് പോലെ. അപ്പോ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, 8 വയസ്സുള്ള കൊച്ചിന് വരെ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു കോഡ് എഴുതണമെങ്കിൽ കുറച്ച് ബോക്സസ് ഉണ്ടാവും, അത് അവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഇപ്പോൾ മാർക്കറ്റിലുള്ള ഇപ്പോൾ പഴയ രീതിയിലുള്ള ഒരു കോഡിംഗ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് പ്രോഗ്രാമിംഗ് ആണ്. അതായത് ഇപ്പോൾ കുറേ എഴുതണം, നമ്മളിപ്പോൾ കുറേ പാരഗ്രാഫ് പോലെ എഴുതിയിട്ടാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും കോഡ് ചെയ്യണം. അപ്പോൾ വ്യത്യാസം എന്ന് വെച്ചാൽ അതെന്ന് പറയുന്നത് ചെറിയ പിള്ളേർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, പഠിച്ചിട്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ തൊട്ട് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ യൂസേഴ്സിന് വരെ പ്രോഗ്രാം ചെയ്യാം.
സ്റ്റെം സെൽ എന്നുള്ള പേരിനെ കുറിച്ച് ഒന്ന് ചോദിച്ചോട്ടെ. സ്റ്റെം എഡ്യൂക്കേഷൻ, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നിവയിൽ കൂടുതൽ അറിവ് ഉണ്ടാകുന്നതിനുള്ള പരിപാടിയാണ് ഓസ്ട്രേലിയയിലുള്ള സ്റ്റെം എഡ്യൂക്കേഷൻ. ഇത് സർക്കാർ വളരെയധികം പ്രോത്സാഹനം നൽകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കമ്പനിയുടെ പേര്, ഫൗണ്ടേഷന്റെ പേരും സ്റ്റെം സെൽ എന്നുള്ളതാണ്. അതും STEM SEL എന്നുള്ളത് വളരെയധികം സാദൃശ്യമുള്ള ഒരു പേരാണ് ഈ ഈ ഒരു പേരിനോട്, സ്റ്റെം എഡ്യൂക്കേഷൻ എന്നുള്ളതിനോട്.
സ്റ്റെം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു, അതായത് നെക്സ്റ്റ് ജനറേഷന് ഏറ്റവും ആവശ്യമുള്ളതാണ്. അപ്പോ സ്റ്റെം അമേരിക്കയിൽ എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ സ്റ്റെം എഡ്യൂക്കേഷന് $3 billion ആണ് പ്രസിഡന്റ് ഒബാമ എല്ലാ കൊല്ലം ആനുവലി സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോ ഇപ്പോ ഓസ്ട്രേലിയ ഇപ്പോ സ്റ്റെം എഡ്യൂക്കേഷൻ പല നന്നായിട്ട് പ്രോത്സാഹനം നൽകുന്നുണ്ട്. അപ്പോ മെയിനായിട്ട് അവർ നോക്കുന്ന ഇന്നോവേഷൻ ബൂം, അതുപോലെ തന്നെ സ്റ്റെം എഡ്യൂക്കേഷനാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ചെറിയ വയസ്സ് മുതലുണ്ട്, 8 വയസ്സ് മുതലോട്ട് പ്രൈമറി സ്കൂൾ തൊട്ട് സ്റ്റെം എഡ്യൂക്കേഷൻ വേണം. അപ്പൊ ഞങ്ങള് സ്റ്റെം ആൻഡ് സെൽ എന്ന് പറയുന്നത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ് എന്ന് പറഞ്ഞ ഇതും സോഷ്യൽ എന്റർപ്രൈസ് ലേണിംഗ്. ഒരു വ്യക്തിയുടെ ബ്രെയിനിൽ രണ്ട് സൈഡും ഒരുമിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് സ്റ്റെം സെൽ. അതായത് സ്റ്റെം എന്ന് പറയുന്നത് ലോജിക്കലായിട്ടുള്ളതാണ്. അതായത് ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ മാത്തമാറ്റീഷ്യൻ അങ്ങനത്തെ ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന ഒരു സൈഡാണ്. അതായത് ലെഫ്റ്റ് ഹെമിസ്ഫിയർ, റൈറ്റ് ഹെമിസ്ഫിയറിൽ ഒരു സൈഡാണ് സ്റ്റെം. സോഷ്യൽ എന്റർപ്രൈസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ് അതുപോലെ തന്നെ അല്ലെങ്കിൽ ആർട്സ് അങ്ങനത്തെ ഉള്ള ഒരു സൈഡാണ് സോഷ്യൽ എന്റർപ്രൈസ് ലേണിംഗ്. ഇപ്പൊ സ്റ്റെം സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻവെൻഷൻ ഉണ്ടാക്കി അത് കമേഴ്ഷ്യലൈസ് ചെയ്യാനുള്ള കൺസെപ്റ്റ് ആണ് സ്റ്റെം സെൽ. മെയിൻ ആയിട്ട് സ്റ്റെം സെൽ തുടങ്ങിയെന്ന് വെച്ചാൽ 2009 ഇവിടെ അഡലൈഡില് റണ്ടൽ മാളില് ഒരു സുഡാനീസ് റെഫ്യൂജി ബോയും കത്തി കുത്തി കൊന്നു. ഒരു ട്രാജിക് ഇവന്റ് ഉണ്ടായിരുന്നു. ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് അപ്പൊ എഞ്ചിനീയറായ ഞങ്ങള് ഒരു സോഷ്യലായിട്ട്, അതായത് ഈ ആദ്യം തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ഈ റെഫ്യൂജി ബോയ്സ്, അതായത് ആഫ്രിക്ക അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ അങ്ങനെ പല പല സ്ഥലത്തു നിന്ന് റെഫ്യൂജീസ് വരുന്നുണ്ടായിരുന്നു സൗത്ത് ഓസ്ട്രേലിയയില്. അപ്പൊ അവര് ഇവിടെ ലോസ്റ്റ് ആണ്, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല. അവർ പല സ്ഥലത്ത് പോവും, അവർക്ക് അതുപോലെ തന്നെ പല പല സ്ഥലത്ത്, അതായത് അവർക്ക് എഡ്യൂക്കേഷൻ തലത്തിലോ അങ്ങനെ ഒരു തലത്തിൽ അവർക്കൊരു ഡയറക്ഷൻ ഉണ്ടായില്ല. അപ്പൊ ആ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു ആഫ്രിക്കൻ മൈക്രോളജി ട്രെയിനിങ് സെന്റർ പോലെ തുടങ്ങി. എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് വഴി അവരുടെ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ രണ്ടു തരത്തിലാണ്. പ്രോഗ്രാമിംഗ് നമ്മൾ പഠിക്കും, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനും കൂടി നമ്മൾ പ്രോഗ്രാം ചെയ്യണം. അവരെ അപ്പൊ ബ്രെയിൻ പ്രോഗ്രാം ചെയ്തിട്ട് അവർ നല്ല രീതിയിൽ, അതായത് സോഷ്യലി കമ്മിറ്റ്മെന്റ് നടത്തിയിട്ടുള്ള, കമ്മിറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്ടുകൾ പഠിപ്പിച്ച് നല്ലൊരു യുവാക്കളായിട്ട് മാറ്റാനുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷമാണ് ഞങ്ങൾ പിന്നീട് സ്കൂൾ ലെവലിലായാലും മറ്റൊരു എല്ലാവർക്കുമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായത്. ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സ്റ്റെംസിൽ ഉപയോഗിച്ച് 8ാം ക്ലാസ് തൊട്ട് 8 വയസ്സ് മുതൽ പഠിച്ചിട്ട് നമുക്ക് പിന്നീട് 12ാം വയസ്സ് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിലോ എഞ്ചിനീയറിംഗ് ചെയ്യണമെങ്കിലോ എളുപ്പത്തിൽ ചെയ്യാം.
കുട്ടികൾക്കും കോഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി പലയിടത്തും വായിച്ചു. ഏത് രീതിയിലാണ് ഇതിൽ ഈ ഒരു പ്രവർത്തനങ്ങളിൽ റിച്ചാർഡ്സ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഒന്ന് വിശദീകരിക്കാം?
ഓക്കെ, ഞാൻ ഓസ്ട്രേലിയക്ക് വന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിക്കാനായിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയയിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾക്ക് 3 മന്ത്സ് ഇന്റേൺഷിപ്പ് ചെയ്യണം ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ കമ്പനിയിൽ. ഞാൻ 2009 വന്നത്. അപ്പൊ 2012 അപ്പൊ ഞാനിപ്പോ ഇലക്ട്രോണിക്സ്, അതാണ് ഇലക്ട്രോണിക്സ് ആണ് അവിടുത്തെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി. ആ കമ്പനിയാണ് ഈ ഇസി സിസ്റ്റം എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ഗ്രാഫിക്കൽ ഇന്റർഫേസ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാമെന്ന്. അപ്പൊ എന്റെ റോൾ, ഇപ്പോഴത്തെ റോൾ എന്ന് പറയുന്നത് ഞാൻ സ്റ്റെം സെൽ ഇന്ത്യ ഡയറക്ടറാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ 2014 ഞാൻ സ്റ്റെം സെൽ എന്ന് പറഞ്ഞൊരു കമ്പനി നാട്ടിൽ, കേരളത്തില് തൃശ്ശൂരിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അത് മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് അവിടെ നമ്മുടെ സ്കൂളിൽ അപ്പോ സ്റ്റെം പഠിപ്പിക്കുക, അല്ലെങ്കിൽ പ്രോഗ്രാമിങ് നമ്മുടെ ഗ്രാഫിക്കൽ നമ്മുടെ ഇസി സിസ്റ്റം വെച്ചിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അവർക്ക് നാട്ടിൽ എന്ന് പറഞ്ഞാൽ കുറെയൊക്കെ തിയറി ബേസ്ഡ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് എവിടെയും അപ്ലിക്കേഷൻ ലെവലിൽ, നമുക്ക് ഇപ്പൊ പിള്ളേർക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ലെവലിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഇത് ഈ ഇസി സിസ്റ്റം എന്ന് പറഞ്ഞ ഗ്രാഫിക്കൽ ഇന്റർഫേസ് വഴി നികത്താം, അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒരു ഇൻവെൻഷൻ പോലെ പിന്നീട് അതൊരു പ്രൊഡക്റ്റ് ആയിട്ട് അവർക്ക് കമേഴ്ഷ്യലൈസ് ചെയ്യാം.
ഇനി കൂടുതലായിട്ടും ഇതിന്റെ ഒരു കോഡിംഗ് കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് ഗുണം ചെയ്യുന്ന കോഡിംഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കിയാൽ, എടുത്തു പറയാവുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ഈ കോഡിംഗിൽ കുട്ടികൾക്ക് സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
കുട്ടി ഇപ്പൊ ഒരു സക്സസ് സ്റ്റോറി ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ കാവ്യ എന്ന് പറഞ്ഞ ഒരു ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ആള് ചിദംബരത്ത് നിന്നായിരുന്നു, തമിഴ്നാട്ടിൽ നിന്ന്. ആള് അഡലൈഡിലാണ് ഇപ്പോഴും. ഇപ്പൊ എ എസ് എം എസ് സ്കൂളിൽ പഠിക്കാനും ഇപ്പോ ആ സ്റ്റുഡന്റ് ഉണ്ടാക്കിയ ഒരു പ്രൊജക്ട് ആയിരുന്നു ടെക്സ്റ്റിംഗ് പ്ലാന്റ്. ഇപ്പൊ ടെക്സ്റ്റിംഗ് പ്ലാന്റ് എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടെങ്കിൽ, ഒരു ദിവസം ഈ ടെക്സ്റ്റിംഗ് പ്ലാന്റ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരും, എനിക്ക് വെള്ളമില്ല, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വെള്ളം തരുന്നു പറഞ്ഞിട്ട്. ഒരു തമാശക്കുള്ള രീതിയിലാണ്. പക്ഷെ എന്നാലും അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങാനും ഇപ്പോ വെള്ളം കുറഞ്ഞു, അല്ലെങ്കിൽ ഡ്രൈ സീസൺ ആണ്, അപ്പൊ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല. അപ്പൊ നമുക്കൊരു മെസ്സേജ് വരും മൊബൈലില്, എനിക്ക് വെള്ളമില്ല, എനിക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട്.
ഓക്കെ, അപ്പോൾ ഇത് ടെക്സ്റ്റിംഗ് പ്ലാന്റ് എന്നുള്ളത് ഇങ്ങനെ കോഡ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാം ആണല്ലേ?
അതെ, അതായത് ഇസി സിസ്റ്റം വെച്ചിട്ട് സ്റ്റെംസെൽ വെച്ചിട്ട് ഉപയോഗിച്ച ഒരു പ്രോഗ്രാമാണ്.
അപ്പോൾ ഏതെങ്കിലും ചെടിക്ക് വെള്ളം കുറവാണെങ്കിൽ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചെടിയിൽ നിന്ന് മെസ്സേജ് ഫോണിലേക്ക് വരുന്നു, അതായത് വെള്ളം കുറവാണെന്നുള്ള മെസ്സേജ് വരുന്നു അല്ലേ?
അതെ.
ഓക്കെ, അപ്പൊ അതിനായിട്ട് പ്രത്യേകമായിട്ട് ഇപ്പൊ പ്രോഗ്രാം ചെയ്താൽ, കോഡിംഗ് ചെയ്താൽ മാത്രം മതിയോ, അതിന് വേറെ എന്തെങ്കിലും, എങ്ങനെയാണ് അത് ചെടിയിൽ നിന്ന് ആ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ആ മെസ്സേജ് എത്തുന്നത് എങ്ങനെയാണ് ഒന്ന് മനസ്സിലാക്കാനായിട്ട്?
ഓക്കെ, അപ്പോ സ്റ്റെം സെൽ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അതിലൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതുപോലെ തന്നെ ഇൻവെന്റേഴ്സ് കിറ്റും ഉണ്ട്. ഈ ഇൻവെന്റേഴ്സ് കിറ്റിനകത്ത് അതിലെ ഇൻപുട്ട്, അതുപോലെ തന്നെ പല ഇൻപുട്ടും ഔട്ട്പുട്ട്സ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ, ഒരു ഇതുണ്ട്. പിന്നെ ഒരു ഐസി, അത് മൈക്രോ കൺട്രോളർ ആയിട്ടുള്ള ഒരു PCB ബോർഡ് ഉണ്ട്. ഇപ്പൊ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ഈ ബോർഡിലേക്കാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ ഈ ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ പോലെയാണ് വർക്ക് ചെയ്യുക. നമ്മൾ എന്ത് കാര്യം പറയുന്നോ, നമ്മൾ കോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം പറയണോ ഈ ബോർഡിന്റെ അടുത്ത് പറയുന്നോ, ആ കാര്യത്തിന്റെ രീതിയിൽ അത് റെസ്പോണ്ട് ചെയ്യും. അതാണ് മെയിൻലി നമ്മൾ ചെയ്യണത്. അപ്പോ ടെക്സ്റ്റിംഗ് പ്ലാന്റിൽ നിന്ന് വെച്ച് നമ്മുടെ ഒരു സ്റ്റെം സെൽ ഇൻവെന്റേഴ്സ് കിറ്റിനകത്തുള്ള സ്റ്റെം സെൽ ബോർഡും, അതുപോലെ തന്നെ പല പല ഇൻപുട്ട് ഔട്ട്പുട്ട് വെച്ചിട്ട് ആണ് കാവ്യ ഇത് ഡിസൈൻ ചെയ്തതാണ്. അപ്പോ ചെടിയിൽ നിന്ന് നമ്മൾ എന്ന് വെച്ചാൽ, ഈ ടെക്സ്റ്റിംഗ് പ്ലാന്റിൽ ചെടിയിൽ നിന്ന് ഇപ്പോൾ ഒരു മോയിസ്ചർ ടെസ്റ്റ് ചെയ്യും ഒരു ഇലക്ട്രോലൈറ്റ് വെച്ചിട്ട്. അപ്പൊ അതിലെത്ര ഇപ്പൊ ഡ്രൈ ആണെങ്കിൽ അത് നമുക്കറിയാം. അപ്പൊ അതൊരു ഇൻപുട്ടാണ്. ആ ഒരു ഇൻപുട്ട് ഈ സ്റ്റെം സെൽ ബോർഡ്, അതായത് സ്റ്റെം സെൽ ബോർഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ബ്രെയിൻ പോലെ നമ്മുടെ ബ്രെയിനിലേക്ക് വരും. ബ്രെയിനിലേക്ക് വന്ന അതിന്റെ ഒരു റിയാക്ഷൻ, അതൊരു റെസ്പോണ്ട് കൊടുക്കുന്നതാണ് മൊബൈലിലേക്ക്.
ഇനി ഇത് കൂടാതെ വേറെ എടുത്തു പറയാവുന്ന ഉദാഹരണം, ഇപ്പൊ നാട്ടിൽ എന്തെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ടോ? ഇന്ത്യയിൽ എന്തെങ്കിലും എടുത്തു പറയാവുന്ന പ്രോഗ്രാംസ് ഉണ്ടായിട്ടുണ്ടോ?
ഇന്ത്യയിലിപ്പോ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഫ്രീ ആയിട്ട് നമ്മൾ ട്രെയിനിങ് നടത്തുന്നുണ്ട്. അത് ഫ്രീ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഓർഫനേജ്, അല്ലെങ്കിൽ അൺറിസർവ്ഡ് പീപ്പിൾസിന്, അണ്ടർ പ്രിവിലേജ് പീപ്പിൾസ് സ്റ്റുഡൻസിനാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ സിസ്റ്റർ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഉണ്ട്, നമുക്ക് സൗത്ത് ഓസ്ട്രേലിയയും ഇന്ത്യ ആയിട്ട് ഒരു സിസ്റ്റർ സ്റ്റേറ്റ് ഉണ്ട്, അത് രാജസ്ഥാനാണ്. അപ്പൊ അവിടെ നമ്മൾ ഈ 2016 റോയൽ അലേർട്ട് ഷോയില് ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, അതായത് സസ്റ്റൈനബിലിറ്റിനെ കുറിച്ചുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കരോളി എന്ന് പറഞ്ഞ രാജസ്ഥാനത്ത് ഒരു സിറ്റി ടൗൺ ഉണ്ട്, അവിടെ നമ്മള് ഒരു 8th class വരെയുള്ള ഒരു സ്കൂളുണ്ട്, ഒരു ചെറിയൊരു സ്കൂള്, അവര് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. അവിടെ മെയിനായിട്ട് രാജസ്ഥാനിന്റെ മെയിനായിട്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ വെള്ളം കുറവാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു വാട്ടർ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം, അത് അവര് ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കണം.
അപ്പൊ അത് അവിടുത്തെ കുട്ടികളാണോ ചെയ്യുന്നത്, ആരാണ് ചെയ്യുന്നത്?
അതെ, കുട്ടികളാണ് ചെയ്തത്. അതിന്റെ ഒരു ചെറിയൊരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട് അവര്, ഇത് എന്നിട്ട് അവര് റോയൽ അലേർട്ട് ഷോയില് പ്രസന്റ് ചെയ്യും.
എന്തായാലും ഈ പദ്ധതികളെ കുറിച്ചും റിച്ചർഡ്സ് ഡേവിഡ് ഏർപ്പെട്ടിരിക്കുന്ന സ്റ്റെം സെൽ പ്രസ്ഥാനത്തെ കുറിച്ചും എല്ലാം SBS മലയാളത്തോട് വിശദീകരിച്ചതിന് വളരെയധികം നന്ദി.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.